നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ വൈകിട്ട് 6:00. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണം വാരാഘോഷത്തിന് വൈകിട്ട് തിരുവനന്തപുരത്ത് സമാപനം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന കുട്ടി രോഗമുക്തി നേടി. ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ ചടങ്ങുകൾക്ക് തുടക്കമായി. സ്വർണത്തിന് ഇന്നും റെക്കോർഡ് വില വർധന. പവന് 1,000 രൂപ കൂടി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ന്യൂഡൽഹിയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം വോട്ട് ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും പ്രമുഖ നേതാക്കളും തുടർന്ന് വോട്ട് രേഖപ്പെടുത്തി. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ജിതേന്ദ്ര സിംഗ്, പ്രഹ്ലാദ് ജോഷി, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ്, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, ജെഡിഎസ് നേതാവ് എച്ച് ഡി ദേവഗൌഡ, കോൺഗ്രസ് നേതാവ് ഗൌരവ് ഗൊഗോയ് തുടങ്ങിയവരും ആദ്യ മണിക്കൂറിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി. എൻഡിഎ സ്ഥാനാർത്ഥി മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണനാണ് INDI ബ്ലോക്കിന്റെ സ്ഥാനാർത്ഥി. മുൻ സുപ്രീംകോടതി ജഡ്ജി ബി സുദർശൻ റെഡ്ഡിയും. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും 781 MP മാരടങ്ങുന്ന ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. 391 വോട്ട് നേടുന്നയാൾ വിജയിക്കും. രഹസ്യ ബാലറ്റിലൂടെയാണ് തെരഞ്ഞെടുപ്പ്. വൈകിട്ട് 6:00 വോട്ടെണ്ണൽ ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിമാചൽ പ്രദേശിലെയും പഞ്ചാബിലെയും പ്രളയബാധിത പ്രദേശങ്ങൾ ഇന്ന് സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ എത്തുന്ന പ്രധാനമന്ത്രി ഉന്നതതല അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷം പ്രളയ മേഖലയിൽ വ്യോമ നിരീക്ഷണം നടത്തും. നേപ്പാളിലെ എല്ലാ ഇന്ത്യൻ പൌരന്മാർക്കും വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി. നേപ്പാളിലെ യുവജന പ്രതിഷേധ സാഹചര്യത്തിൽ അധികൃതരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. അയൽരാജ്യത്തെ സംഭവ വികാസങ്ങൾ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. നേപ്പാളിലെ ജീവഹാനിയിൽ ദുഃഖം പ്രകടിപ്പിക്കുന്നതായും സമാധാനപരമായ മാർഗ്ഗങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നേപ്പാൾ അധികൃതരോട് ആവശ്യപ്പെട്ടു. GST പരിഷ്കരണം നടപ്പിലാകാൻ ഇനി 2 ആഴ്ചയിൽ താഴെ മാത്രം സമയം. ഗവൺമെന്റിന്റെ പൌരകേന്ദ്രീകൃതമായ GST പരിഷ്കരണം നിത്യോപയോഗ സാധനങ്ങളുടെയും അവശ്യവസ്തുക്കളുടെയും വില ഗണ്യമായി കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ. ഹെയർ ഓയിൽ, ഷാംപൂ, ഷേവിംഗ് ക്രീം, ടൂത്ത്പേസ്റ്റ്, ടാൽക്കം പൌഡർ എന്നിവയ്ക്ക് GST 5% കുറച്ചത് സാധാരണക്കാർക്ക് ആശ്വാസമായി മാറും. കോസ്മെറ്റിക് മേഖലയുടെ വികസനത്തിനും നടപടി വഴിയൊരുക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ച് സാംസ്കാരിക ഘോഷയാത്ര വൈകിട്ട് വെള്ളയമ്പലത്ത് നിന്നും ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ സമാപിക്കും. മാനവീയം വീഥിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. 51 കലാകാരന്മാർ ശംഖനാദം മുഴക്കുകയും തുടർന്ന് വാദ്യോപകരണമായ കൊമ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് മുഖ്യ കലാകാരന് കൈമാറി സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കും. തിരുവനന്തപുരത്തുനിന്ന് റിജു കോലിയക്കോട്.
തലസ്ഥാന നഗരിയെ താളലയ വിസ്മയങ്ങളിൽ ആറാടിച്ചുകൊണ്ട് 1000-ൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക കലാരൂപങ്ങൾ ഓണം ഘോഷയാത്രയിൽ അണിനിരക്കും. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് വിവിധ വകുപ്പുകൾ തയ്യാറാക്കുന്ന 60 ഫ്ളോട്ടുകളാണ് ഘോഷയാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ 91 ദൃശ്യ ശ്രവ്യ കലാരൂപങ്ങളും ഇന്ത്യൻ ആർമിയുടെ ബാൻഡ് സംഘവും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. നാനാത്വത്തിൽ ഏകത്വമെന്ന പ്രമേയം മുൻനിർത്തി ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ ഗ്രാമീണ കലാരൂപങ്ങളും ഘോഷയാത്രയിൽ ഒത്തുചേരും. കേരളീയ പൈതൃകവും സിനിമയും സാഹിത്യവും സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സുരക്ഷയും ആരോഗ്യശീലങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യയും വിവിധ തരത്തിലുള്ള ജീവസുരക്ഷാ സന്ദേശങ്ങളും ഫ്ളോട്ടുകളുടെ വിഷയങ്ങളായി അവതരിപ്പിക്കപ്പെടും. ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് ഫ്ളോട്ടുകൾ അണിനിരക്കുന്നത്. ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഘോഷയാത്ര വീക്ഷിക്കും.
പാലക്കാട് ഇന്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ IMC നിർമ്മാണ പ്രവൃത്തി കേരളപ്പിറവി ദിനമായ നവംബർ 1 ആരംഭിക്കുമെന്ന് മന്ത്രി P. രാജീവ് അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസന ടെൻഡർ നടപടി ഈ മാസം പൂർത്തിയാകുമെന്ന് മന്ത്രി ഫെയ്സ്ബുക്കിൽ കുറിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപാദന നിക്ഷേപ കേന്ദ്രങ്ങളുമായി മത്സരിക്കാൻ കഴിയുന്ന അത്യാധുനിക വ്യവസായ നഗരമായി പാലക്കാടിനെ മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന കുട്ടി രോഗമുക്തി നേടി. താമരശ്ശേരി സ്വദേശിയായ 7-വയസ്സുകാരനാണ് രോഗം ഭേദമായി ആശുപത്രി വിട്ടത്. നിരീക്ഷണത്തിലായിരുന്ന മറ്റൊരു കുട്ടിയെയും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. നിലവിൽ 2 മലപ്പുറം സ്വദേശികളായ കുട്ടികളാണ് ചികിത്സയിലുള്ളത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇതുവരെ 5 പേർ മരിക്കുകയും 14 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ ജാഗ്രത തുടരുകയാണ്. 2 പേർക്ക് കിണർവെള്ളത്തിൽ നിന്നാണ് രോഗബാധ ഉണ്ടായത്. ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ഉച്ചയ്ക്ക് ഒന്നരയോടെ മന്ത്രി വീണ ജോർജ് മേള ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
ഇന്നു രാവിലെ 9 പാർത്ഥസാരഥി ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് തെളിച്ച ഭദ്രദീപം ഘോഷയാത്രയായി ഫിനിഷിംഗ് പോയിന്റായ സത്രക്കടവിൽ എത്തിച്ചതോടെയാണ് ഈ വർഷത്തെ ഉത്രട്ടാതി ജലമേളയുടെ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പതാക ഉയർത്തി. ആറന്മുളയിലെ 52 പള്ളിയോടക്കരകളിൽ നിന്നുള്ള 51 പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയിലും 50 പള്ളിയോടങ്ങൾ മത്സരവള്ളംകളിയിലും പങ്കെടുക്കും. ഉച്ചയ്ക്ക് 1:30 ജലഘോഷയാത്രയും 3 മത്സരവള്ളംകളിയും ആരംഭിക്കും. മത്സരവള്ളംകളി കുറ്റമറ്റതാക്കാൻ സംഘാടകർ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വള്ളംകളിയുടെ തുടക്കവും ഫിനിഷിംഗും ഡിജിറ്റൽ സംവിധാനത്തിലാണ് കണക്കാക്കുന്നത്. പുറമേ നിന്നുള്ള തുഴച്ചിലുകാരെ ഇറക്കുന്നത് ഒഴിവാക്കാൻ മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പള്ളിയോടങ്ങളിലെ തുഴച്ചിൽക്കാരുടെ വീഡിയോ പകർത്തും. തുടർന്ന് പുറമേ നിന്നുള്ള തുഴച്ചിൽക്കാരില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമാകും മത്സര വിജയികളെ പ്രഖ്യാപിക്കുക. ആറന്മുള ശൈലിയിൽ പാട്ടുപാടി തുഴഞ്ഞ് കുറഞ്ഞ സമയത്തിനകം ഫിനിഷിംഗ് പോയിന്റിലെത്തുന്ന എ ബി ബാച്ചുകളിൽപ്പെട്ട പള്ളിയോടങ്ങളാണ് മന്നം ട്രോഫിക്ക് അർഹത നേടുന്നത്.
പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മലപ്പുറത്തെയും കണ്ണൂരിലെയും ഓണാഘോഷങ്ങൾ ഇന്ന് സമാപിക്കും. വൈകിട്ട് കോട്ടക്കുന്നിൽ സംഗീത പരിപാടിയോടെയാണ് മലപ്പുറത്തെ ആഘോഷങ്ങളുടെ സമാപനം. കണ്ണൂരിൽ കേരള മഹിളാ സമിഖ്യയുടെ കലാരൂപങ്ങളും ഡാൻസ് നൈറ്റും മ്യൂസിക്കൽ ഷോയും സമാപന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 1 വിള നെല്ല് സംഭരണ രജിസ്ട്രേഷന് തുടക്കമായി. ഈ മാസം അവസാനത്തോടെ ജില്ലയിൽ 1 വിള കൊയ്ത്തും സജീവമാകും. പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
നൽകിയ സപ്ലൈക്കോടെ വെബ്സൈറ്റ് വഴി കൃത്യമായ വിവരങ്ങൾ നൽകി രജിസ്ട്രേഷൻ നടത്താം. ആദ്യം കൊയ്ത്താകുന്ന പാടശേഖരങ്ങളിലെ കർഷകർ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് സപ്ലൈക്കോ അറിയിച്ചിട്ടുണ്ട്. 500,000+ കർഷകർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100,000 മെട്രിക് ടൺ നെല്ല് സംഭരണമാണ് സപ്ലൈക്കോ ലക്ഷ്യമിടുന്നത്. ജില്ലയിൽ അടുത്ത ആഴ്ചയോടെ കൊയ്ത്ത് ആരംഭിക്കും. ഇതിനനുസരിച്ച് സംഭരണവും തുടങ്ങാനാണ് പദ്ധതി. അതേസമയം നെല്ലിന്റെ സംഭരണ വില വിതരണം വൈകുന്നതിൽ കർഷകർക്ക് ആശങ്കയും ഉണ്ട്.
ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് അബുദാബിയിൽ ഇന്ന് തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 ഷെയ്ഖ് സയ്യിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ഉൾപ്പെടെ 8 ടീമുകളാണ് ടൂർണമെന്റിൽ മത്സരിക്കുന്നത്. ഹോങ്കോങ് ഓപ്പൺ 2025 ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ ടീമിനെ ഒളിമ്പിക് ജേതാവ് പി വി സിന്ധു നയിക്കും. സ്വർണത്തിന് ഇന്നും റെക്കോർഡ് വില വർധന. ഇന്ന് പവന് 1,000 രൂപ കൂടി 80,880 രൂപയായി. 9,985 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് കണ്ണൂർ ജില്ലയിലെ ആന്തൂരിൽ കുടുംബശ്രീ CDSഉം നഗരസഭയും ചേർന്ന് നടപ്പിലാക്കിയ സേവനശ്രീ സംരംഭ പദ്ധതി ശ്രദ്ധേയമാകുന്നു. 2023 അയൽക്കൂട്ടം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പദ്ധതി ആരംഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
വയോജന പരിപാലനം, വീട്ടുജോലി, ശിശുപരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, ക്ലീനിംഗ്, കാറ്ററിംഗ്, ജൈവമാലിന്യങ്ങളിൽ നിന്നും വളം നിർമ്മാണം എന്നീ ജോലികളാണ് സേവനശ്രീ പ്രവർത്തകർ ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി ചെയ്തുവരുന്നത്. 24 മണിക്കൂറും സേവനം ലഭ്യമാക്കുന്നതിനായി CDS കേന്ദ്രീകരിച്ചുകൊണ്ട് കോൾ സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ ജില്ലയിലെ കുടുംബശ്രീ കിക് സർവ് പദ്ധതിയോട് ചേർന്നാണ് സേവനശ്രീ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പ്രതിമാസം ഓരോ അംഗത്തിനും 25,000 രൂപയിലധികം വരുമാനം നേടാനും സാധിക്കുന്നുണ്ട്. നഗരസഭയിലെ മുഴുവൻ വാർഡുകളിൽ നിന്നുമായി സേവനശ്രീ പ്രവർത്തകരെ കണ്ടെത്തി പരിശീലനം നൽകി പ്രവർത്തനം ജില്ലയ്ക്ക് പുറത്തുകൂടി വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ജില്ലാ കുടുംബശ്രീ മിഷൻ.
കാസർകോട് ഫാഷൻ ജ്വല്ലറി പണം തട്ടിപ്പിൽ മുൻ MLA MC കമറുദ്ദീനും ബിസിനസ് പങ്കാളി TK പൂക്കോയ തങ്ങൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. 4 കമ്പനികളുടെ പേരിൽ ഇടപാടുകാരിൽ നിന്ന് 20 കോടിയിൽ പരം രൂപ തട്ടിയെടുത്തെന്നാണ് ഇവർക്കെതിരായ കേസ്. രണ്ടാമത് ഡോക്ടർ TP സുകുമാരൻ പുരസ്കാരത്തിന് ആലങ്കോട് ലീലാകൃഷ്ണൻ അർഹനായതായി സ്മാരക സമിതി കണ്ണൂരിൽ അറിയിച്ചു. 25,000 രൂപയും ഫലകവും അടങ്ങിയ പുരസ്കാരം ഈ മാസം 13 മാഹി മലയാള കലാഗ്രാമത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. വീണ്ടും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ വൈകിട്ട് 6. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണം വാരാഘോഷത്തിന് വൈകിട്ട് തിരുവനന്തപുരത്ത് സമാപനം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന കുട്ടി രോഗമുക്തി നേടി. ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ ചടങ്ങുകൾക്ക് തുടക്കമായി. സ്വർണത്തിന് ഇന്നും റെക്കോർഡ് വില വർധന. പവന് 1,000 രൂപ കൂടി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.